إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وآله وصحبه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂലും സത്യവിശ്വാസികളോട് സൽ സ്വഭാവം സ്വീകരിക്കാൻ കൽപ്പിച്ചു. ഏറ്റവും നല്ല സ്വഭാവത്തിനുടമകളാവണം, ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവരോട് വർത്തിക്കണം, ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങൾ സ്വീകരിക്കണം. ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് കൽപ്പിക്കുന്ന കൽപ്പനയാണ്. جابر ابن عبد الله رضي الله عنه برنو قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم برنو ان من احبكم الي واقربكم مني مجلسا يوم القيامه احاسنكم اخلاقا اوسانا نالي نانുമായി ഏറ്റവും അധികം ബന്ധമുള്ളവർ എന്നോട് ഏറ്റവും അധികം അടുത്ത മജ്‌ലിസ് ലഭിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമകളാണ്. وان من ابغضكم الي وابعدكم مني يوم القيامه الثرثارون والمتشدقون والمتفيهقون اخرجه الترمذي നിങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും വിദൂരത്തുള്ളവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവർ, അവർ ജനങ്ങൾക്കിടയിൽ അഹങ്കാരം കൊണ്ട് നടക്കുന്നവരാണ്, നല്ല സ്വഭാവം സ്വീകരിക്കാത്തവരാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതേ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല സ്വഭാവം അവൻ സ്വീകരിച്ചിരിക്കണം. ഏറ്റവും നല്ല സ്വഭാവം ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. ഒരു വ്യക്തിക്ക് നല്ല സ്വഭാവം എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലാണത് ഉണ്ടാവുക. ഒന്നാമത്തേത്, ഒരു വ്യക്തി ജനിച്ചു വളർന്നു വരുന്ന ജീവിത സാഹചര്യത്തിൽ അവന്റെ വീട്ടിൽ നിന്ന് അവൻ നേടിയെടുക്കുന്ന സ്വഭാവം. അവന്റെ മാതാപിതാക്കൾ നല്ലവരാണെങ്കിൽ, അവന്റെ വീട്ടിലുള്ളവർ നല്ലവരാണെങ്കിൽ അവരിൽ നിന്ന് സ്വീകരിക്കുന്ന സ്വഭാവം, മറ്റൊന്ന് അവൻ പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കുന്ന സ്വഭാവം. ഇതേത് രൂപത്തിൽ തന്നെയാണെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ല സ്വഭാവം ഉണ്ടാക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. സാരിഅ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഫ്ദു അബ്ദുൽ ഖൈസ് ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നു. സാരിഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി തങ്ങളുടെ നാടും വിട്ടുകൊണ്ട് യാത്ര ചെയ്ത് പ്രവാചകന്റെ അരികിലേക്ക് വന്ന അബ്ദുൽ ഖൈസ് ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള ആഗ്രഹത്താൽ, അവരുടെ അതിയായ താൽപര്യത്താൽ അവർ യാത്രയുടെ വേഷത്തിൽ തന്നെ, യാത്രയ്ക്ക് ശേഷം കുളിക്കാതെ, യാത്രയ്ക്ക് ശേഷം അവരുടെ വസ്ത്രങ്ങളൊന്നും മാറ്റാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നു. സാരിഅ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ ചുംബിക്കാൻ, അവിടുത്തെ മുഖമൊന്ന് കാണാൻ, അവിടുത്തോട് സംസാരിക്കാൻ ബാക്കിയുള്ള സഹാബികൾ അല്ലെങ്കിൽ അബ്ദുൽ ഖൈസ് ഗോത്രത്തിൽപ്പെട്ട ആളുകളൊന്നും പ്രത്യേകിച്ച് പുതിയ വസ്ത്രം ധരിച്ചോ അല്ലെങ്കിൽ നല്ല വസ്ത്രം, അവർ യാത്രയിലെ വസ്ത്രം മാറ്റിയോ ഒന്നും തയ്യാറായില്ല. ഏതൊരു വസ്ത്രമാണ് അവർ ധരിച്ചത്, ആ വസ്ത്രത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നു. എന്നാൽ അവരുടെ കൂട്ടത്തിലുണ്ടായ ഒരു വ്യക്തി, ഇമാം ദഹബി റഹിമഹുള്ള പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് മുൻദിർ എന്നാണ്. മുൻദിർ എന്ന പേരുള്ള ഒരു വ്യക്തി, അദ്ദേഹം യാത്ര കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വസ്ത്രമൊക്കെ മാറ്റി, അദ്ദേഹം കുളിച്ചു, വളരെ നല്ല വസ്ത്രം ധരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്തൊരു മുറിവുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, യാ അശജ്ജ അബ്ദുൽ ഖൈസ് ഇന്ന ഫീക ലഖസ്ലതൈൻ. അബ്ദുൽ ഖൈസിന്റെ ഗോത്രത്തിൽ വന്നിരിക്കുന്ന, ആ വിഭാഗത്തിൽ വന്നിരിക്കുന്ന അശജ്ജായ വ്യക്തി, അത് അദ്ദേഹത്തിന്റെ പേരാണോ അതല്ല, തലയിൽ മുറിവുള്ളത് കൊണ്ടാണോ ആ പേര് വന്നത് എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. എന്നിരുന്നാലും മുൻദിർ എന്ന പേരുള്ള വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഫീ കഹ്ലതൈൻ, തീർച്ചയായും താങ്കളിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട്. യുഹിബ്ബുഹും അല്ലാഹു വറസൂലു, അല്ലാഹുവും അവന്റെ റസൂലും ആ സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടുന്നു. അൽ ഹൈമു വൽ അനാത്, ഒന്നാമത്തേത് സഹനതയാണ്, മറ്റൊന്ന് കാര്യങ്ങളിൽ ധൃതി കാണിക്കാതെ താങ്കൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. താങ്കൾ ഒരിക്കലും പെട്ടെന്ന് കോപിച്ചുകൊണ്ട് മറ്റുള്ളവരെ പോലെ എനിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് തിക്കും തിരക്കും കൂട്ടി കോപിതനായല്ല ഒരിക്കലും താങ്കൾ എന്നിലേക്ക് വന്നിരിക്കുന്നത്. താങ്കളുടെ യാത്ര കഴിഞ്ഞു, താങ്കൾ വസ്ത്രങ്ങളൊക്കെ മാറ്റി, താങ്കൾ ശുദ്ധിയായി, താങ്കൾ സുഗന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് ഏറ്റവും നല്ല രൂപത്തിലാണ് എന്റെ അരികിലേക്ക് വന്നത്. താങ്കൾ സഹനത സ്വീകരിച്ചു, കോപങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് താങ്കൾ എന്റെ അരികിലേക്ക് വന്നു. ആ രണ്ട് സ്വഭാവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും സഹാബികളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന കാര്യമാണ് അവരുടെ ജീവിതത്തിൽ അവർ സഹനത കൈക്കൊള്ളണം. യാതൊരു കാരണവശാലും കോപമുള്ളവരാവാൻ പാടില്ല. പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. പെട്ടെന്ന് കോപിക്കുന്ന എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിലക്കുകയും ചെയ്തു. വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നി ലഖാഇദുൻ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം ഞാൻ അല്ലാഹു റസൂലിന്റെ കൂടെ ഇരിക്കുകയാണ്. ഇത് ആ സമയത്ത് ഒരു വ്യക്തി അവിടേക്ക് കടന്നു വന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയൊരു കയറുണ്ട്. ആ കയറിൽ മറ്റൊരാളെ ബന്ധിച്ചുകൊണ്ട് അയാളെയും കെട്ടിവലിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് ആ വ്യക്തി പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ ഹാദാ ഖതല അഖി, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ ഞാൻ കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ വ്യക്തി, ഞാൻ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി എന്റെ സഹോദരനെ വധിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട്, ബന്ധനസ്ഥനാക്കപ്പെട്ട വ്യക്തിയോട് ചോദിച്ചു, താങ്കളെ സംബന്ധിച്ച് ഇദ്ദേഹം പറയുന്നത് ശരിയാണോ, താങ്കൾ ഇദ്ദേഹത്തിന്റെ സഹോദരനെ വധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അതേ പ്രവാചകരെ, ഞാൻ ആ സഹോദരനെ വധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കാരണത്താൽ ആ സഹോദരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അതിനുള്ള കാരണം, എന്താണ് താങ്കളെ അതിന് പ്രേരിപ്പിച്ചത്? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, പ്രവാചകരെ, ഞാനും ഇദ്ദേഹത്തിന്റെ സഹോദരനും കാട്ടിൽ പോയിക്കൊണ്ട് മരങ്ങളിൽ അടിച്ച് അതിൽ നിന്ന് വീഴുന്ന ഇലകളൊക്കെ ശേഖരിച്ച് അത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാനും അദ്ദേഹവും കൂടി കാട്ടിലേക്ക് പോയതാണ്. അങ്ങനെ കാട്ടിൽ നിന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കെ ആ വ്യക്തി എന്നെ ചീത്ത വിളിച്ചു. അങ്ങനെ എനിക്ക് അത് കാരണത്താൽ കോപമുണ്ടായി. അങ്ങനെ എന്റെ കയ്യിലുള്ള മൊഴി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വീശിയപ്പോൾ അദ്ദേഹത്തിന്റെ കഴുത്തിനത് ഏൽക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. സഹോദരങ്ങളെ, ഈ കഥയിൽ നമുക്കൊരു പാഠമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കഥയിലൂടെ അല്ലെങ്കിൽ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കോപം വന്ന കാരണത്താൽ ആ കോപത്തെ നിയന്ത്രിക്കാതെ അതിനനുസൃതമായി അദ്ദേഹം പ്രവർത്തിച്ചതുകൊണ്ട് ഒരു സഹോദരന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. ഇന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയോ ഇടങ്ങളിൽ കുടുംബജീവിതം തകരാനുള്ള കാരണം കോപിക്കുന്നതാണ്. അതുപോലെ തന്നെ വീട് വിട്ട് മക്കൾ ഇറങ്ങിപ്പോകാനുള്ള കാരണം മാതാപിതാക്കൾ ചില സാഹചര്യങ്ങളിൽ അനാവശ്യമായി കോപിക്കുന്നതാണ്. അതുപോലെ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ കൊലപാതകങ്ങൾ നടക്കുന്നു, അതിനുള്ള കാരണം അനാവശ്യമായ കോപമാണ്. എന്നാൽ ശരീഅത്തുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കോപിക്കുന്നതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അവന്റെ കോപം പിടിച്ചു വെക്കാൻ അവന് സാധിക്കുമോ അത്രത്തോളം അവൻ കോപം പിടിച്ചു വെക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നസീഹത്ത് നൽകി. ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. ഉലമാക്കൾ പറയുന്നു, അദ്ദേഹത്തിന്റെ പേര് ജാരിയത്ത് ബിൻ ഖുദാമ റളിയല്ലാഹു അൻഹു എന്നാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറഞ്ഞു, ഔസിനി, പ്രവാചകരെ, എനിക്ക് താങ്കൾ വസിയത്ത് നൽകണം, എനിക്ക് താങ്കൾ നസീഹത്ത് നൽകണം. ഒരുപക്ഷേ എന്റെ ഖുതുബ കേൾക്കുന്ന സഹോദരങ്ങളോട് ആരെങ്കിലും വന്ന് എനിക്കൊരു ഉപദേശം നൽകണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, നീ അഞ്ചു വഖത്ത് നിസ്കരിക്കണം, നീ നോമ്പ് അനുഷ്ഠിക്കണം, നീ ഇന്ന 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 കാര്യങ്ങൾ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വസിയത്ത് ചോദിച്ചു വരുന്ന വ്യക്തിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തഗളബ്, സഹോദര, നീ കോപിക്കരുത്, നിന്റെ ജീവിതത്തിൽ കോപത്തെ നീ ഒഴിവാക്കുക. ആ സഹാബി പറഞ്ഞു, സിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു, ഇനിയും എന്തെങ്കിലും നസീഹത്തുകൾ നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, ലാ തഗളബ്, താങ്കൾ കോപിക്കാൻ പാടില്ല. വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നസീഹത്ത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകന്റെ ജീവിതം നാം വായിച്ചു നോക്കിയാൽ അവിടുത്തെ ജീവിതത്തിൽ സഹാബികളോട് എന്നും പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ കോപിക്കാൻ പാടില്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കോപത്തെ നിങ്ങൾ ഒഴിവാക്കണം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോവുകയാണ്. മഹാനായ അബൂ മസ്ഊദ് അൽ ബദരി റളിയല്ലാഹു അൻഹു, ഉഖബത്ത് ബിൻ ആമിർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പണിയെടുക്കുന്ന അടിമയെ അദ്ദേഹം മർദ്ദിക്കുകയാണ്. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാഴ്ച കണ്ടപ്പോൾ അബൂ മസ്ഊദിന്റെ പിറകിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, ഇഅലം അബാ മസ്ഊദ്, ഇഅലം അബാ മസ്ഊദ്. അബൂ മസ്ഊദിനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, അബൂ മസ്ഊദിനെ സംബന്ധിച്ചിടത്തോളം കഠിനമായ കോപത്താൽ പിന്നിൽ നിന്ന് പറയുന്ന സംസാരമൊന്നും അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചപ്പോൾ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് നോക്കി. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുനെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അഖദറു അലൈക മിൻക അലൈ. അബൂ മസ്ഊദ്, നിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു അടിമയായ വ്യക്തിയെ നിനക്ക് മർദ്ദിക്കാൻ നിനക്ക് ഇന്ന് സാധിച്ചേക്കാം, പക്ഷേ ഒരു കാര്യം നിന്റെ ഓർമ്മയിൽ വേണം, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നിന്നെ ശിക്ഷിക്കാൻ അല്ലാഹുവിന് കഴിവുണ്ട്. നീ ഇവിടെ കാണിക്കുന്ന ആക്രമണത്തിന് പകരമായി റബ്ബുൽ ഇസ്സത്തിന് അതിനേക്കാളും കഴിവുണ്ട്, അവന്റെ ശിക്ഷയെ നീ പേടിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അതിനുശേഷം അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് താൻ ചെയ്തു പോയിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ തനിക്ക് വന്നിരിക്കുന്ന കോപം ഖേദം വരികയും അബൂ മസ്ഊദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹുവ ഹുറുൽ വജ്ഹില്ലാ, പ്രവാചകരെ, എന്റെ അടിമയെ ഞാൻ മോചിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അമാ ലൗ ലം തഫഅല ലഫഹത്കന്നാർ, നീ എങ്ങാനും നിന്റെ അടിമയെ ഒഴിവാക്കാതെ നിന്റെ അടിമയെ നീ ഇങ്ങനെ മർദ്ദിക്കുകയാണെങ്കിൽ നരക ശിക്ഷയായിരിക്കും അബൂ മസ്ഊദ് നീ ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ കോപങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ കോപം വരുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തന്റെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ തന്റെ മക്കളോട് സുഹൃത്തുക്കളോട് കോപം വരുമ്പോൾ ആ കോപത്തെ പിടിച്ചുവെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന ഞാൻ ഈ വിഷയത്തിൽ നിങ്ങളെക്കാളും നല്ലവനായതുകൊണ്ടല്ല, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം, നമ്മുടെ കോപത്തെ നമ്മൾ അടക്കി വെക്കണം. അതായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ ശരിയ. അവരുടെ ജീവിതം നാം വായിച്ചു നോക്കിയാൽ അവരൊരിക്കലും പെട്ടെന്ന് കോപിക്കാത്തവരായിരുന്നു. അവർക്ക് കോപം വരുന്ന കാരണങ്ങൾ ഉണ്ടായാൽ പോലും അവർ അല്ലാഹുവിന് വേണ്ടി അതിനെ പിടിച്ചുവെക്കാൻ തയ്യാറായി. അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാ, അദ്ദേഹത്തിനൊരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ദിവസം അദ്ദേഹത്തിന് വുളു ചെയ്യാൻ അദ്ദേഹത്തിന്റെ അടിമ സ്ത്രീ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. ഈ സാഹചര്യത്തിൽ പിറകിൽ നിന്ന് ആ സ്ത്രീയെ ഏതോ ഒരാൾ വിളിക്കുകയും പെട്ടെന്ന് ധൃതിയിൽ ആ സ്ത്രീ ആ വെള്ളത്തിന്റെ പാത്രം നിലത്തേക്കിടുകയും ചെയ്തു. നിലത്തേക്കിട്ടപ്പോൾ അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലയുടെ മുഖത്ത് അത് സ്പർശിക്കുകയും അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് ചോര വരാൻ തുടങ്ങുകയും ചെയ്തു. ഈ സമയത്ത് അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ല അദ്ദേഹത്തിന് കോപമുണ്ടായി എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഈ അടിമയായ സ്ത്രീ അവിടെ പേടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അലി ഇബ്നുൽ ഹുസൈൻ അദ്ദേഹത്തിന്റെ ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി. ആ സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളുടെ സ്വഭാവമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അവർ അവരുടെ കോപം പിടിച്ചുവെക്കുന്നവരാണ്. ഈ സാഹചര്യത്തിൽ അലി ഇബ്നുൽ ഹുസൈൻ പറഞ്ഞു, എന്റെ കോപം ഇതാ ഞാൻ ഇവിടെ പിടിച്ചുവെക്കുന്നു. അതിനുശേഷം അടിമസ്ത്രീ പറഞ്ഞു, സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ല പറഞ്ഞു, ഞാൻ നിന്നോട് വിട്ടുവീഴ്ച ചെയ്യുകയാണ്, നീ സ്വതന്ത്രയാണ്, ഇന്ന് മുതൽ നീ എന്റെ അടിമസ്ത്രീയല്ല, നിനക്ക് സ്വതന്ത്രമായി പോകാമെന്ന് മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ല പറഞ്ഞു. ഇതിലൊക്കെ നമുക്ക് ഗുണപാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുമായി വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ കടകളിൽ ജോലി ചെയ്യുന്നവർ അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ അവരോട് കോപിക്കുന്നവർ അല്ലെങ്കിൽ അവരെ മർദ്ദിക്കുന്നവർ അവരോട് ദ്രോഹം ചെയ്യുന്നവർ, അലി ഇബ്നുൽ ഹുസൈനിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കീഴിലുള്ള ഒരു അടിമ, തന്റെ കീഴിലുള്ള ഒരു അടിമയുടെ പ്രവർത്തനം കാരണത്താൽ അവരുടെ മുഖം മുറിഞ്ഞപ്പോൾ പോലും അള്ളാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് ക്ഷമിക്കാൻ അവർ തയ്യാറായി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ക്ഷമ കൈക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുക. യാതൊരു കാരണവശാലും പെട്ടെന്ന് കോപിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവാൻ പാടില്ല. ചില ആളുകളൊക്കെ വലിയ ബഹുമതിയോടുകൂടി പറയും, എനിക്ക് പെട്ടെന്ന് പ്രഷറാകും, എനിക്ക് പെട്ടെന്ന് ചൂടായി പോകും, അതെന്റെ ഒരു സ്വഭാവമാണ്. അതൊരിക്കലും നല്ല കാര്യമല്ല. അത് മാറ്റാൻ, അത് തിരുത്താൻ എന്നും നമ്മൾ പരിശ്രമിക്കണം. മഹാനായ ഉമർ ബിനുൽ ഖത്താബിന്റെയും ഖാലിദ് ബിനുൽ വലീദിന്റെയും അലിബിനു അബി താലിബിന്റെയും ഹംസയുടെയും ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ചൂടാകുന്നവരായിരുന്നു അവർ, പെട്ടെന്ന് അവർ കോപിതരാവാറുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ പ്രകാശം അവരുടെ മനസ്സിൽ പ്രവേശിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ക്ഷമയുള്ളവരായി അവർ മാറിയതായി നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഉമറിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നത് പോലെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, റസൂല് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉമറിനെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറം ഉമർ എത്ര കോപിച്ചാലും ഉമർ ഒരു വാക്ക് പോലും പറയാറില്ലായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷമ കൈക്കൊള്ളണം. ചില ആളുകളൊക്കെ കരുതുന്നത് പോലെ ക്ഷമിക്കാതെ പെട്ടെന്ന് കോപിക്കുക എന്നുള്ളത് ആണത്വത്തിന്റെ അടയാളമാണ്. അതൊരിക്കലും അങ്ങനെയല്ല. മറിച്ച് ആണത്വത്തിന്റെ അടയാളം എന്ന് പറയുന്നത് ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു വ്യക്തി കാരണത്താൽ നമുക്ക് എന്തെങ്കിലും ദ്രോഹങ്ങൾ ഉണ്ടായി, നമുക്കതിന് പകരം വീട്ടാൻ സാധിക്കും, എന്നിട്ടും നമ്മൾ ക്ഷമ കൈക്കൊള്ളുകയാണെങ്കിൽ അതാണ് ആണത്വത്തിന്റെ അടയാളം, അതാണ് യഥാർത്ഥ പൗരുഷം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചതും. സഹൽ ബിനു മുആദ് ബിനു അനസ് അൽജുഹനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കളമ ഗൈളൻ വഹുവ യസ്തതീഉ അൻ യുനഫിദഹ, ആരെങ്കിലും അവന്റെ കോപത്തെ പിടിച്ചു വെച്ചാൽ അവന് പകരം വീട്ടാൻ സാധിക്കും. തന്നോട് ദ്രോഹം ചെയ്തവരെ തിരിച്ചടിക്കാൻ, അവരോട് തിരിച്ചു കോപിക്കാൻ, അവരോട് പ്രതികാരമെടുക്കാൻ സാധിക്കും. എന്നിട്ടും അവന്റെ കോപത്തെ അവൻ പിടിച്ചു വെച്ചാൽ ദഅഹു അല്ലാഹു യൗമൽ ഖിയാമത്തി അലാ റൂസിൽ ഖലാഇഖ് ഹത്താ യുഖയ്യറഹു ഫി അയ്യിൽ ഹൂരി ഷാ, അവനെ അവസാന നാളിൽ അല്ലാഹു വിളിക്കുകയും അവന് ഏത് ഹൂറുൽ ഐന വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള അനുമതി അല്ലാഹു നൽകുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂദാവൂദും തിർമിദിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ പല ആളുകളും പറയുന്നത് കേട്ട് പെട്ടെന്ന് കോപിക്കുന്നത് നല്ല എന്തോ ഒരു സ്വഭാവമാണെന്ന് കരുതി ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സ്വഭാവത്തെ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പാടില്ല. മറിച്ച് പെട്ടെന്നുള്ള കോപത്തെ നമ്മൾ മാറ്റി നിർത്തുക. പെട്ടെന്നുള്ള കോപം, പ്രത്യേകിച്ച് ദുനിയാവിന്റെ വിഷയത്തിലുള്ള കോപം, അത് പിശാചിന്റെ ഭാഗത്തു നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കാൻ നാം തയ്യാറാവുക. ഇസ്ലാമിക ചരിത്രത്തിൽ മഹാനായ ഖലീഫ ഉമർ ബിനു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ അരികിൽ, അദ്ദേഹം ഭരണാധികാരിയാണ്, ഒരു വ്യക്തി വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന ആൾ നിങ്ങളെ സംബന്ധിച്ച് കുറ്റം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന ആൾ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന ഇന്ന സംസാരങ്ങൾ പറഞ്ഞു, നമ്മളാണെങ്കിൽ എന്ത് പറയും, വേറെന്തൊക്കെയാ അവൻ പറഞ്ഞത്, നിങ്ങൾ പറ, ഞാൻ ആരോടും പറയുകയില്ല എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉമർ ബിനു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് പറഞ്ഞു, അറത്ത അൻ യസ്തഫിസ്സനി അഷ്ഷൈത്താനു ബിഇസ്സി സുൽത്താൻ, ഞാൻ ഇവിടത്തെ ഭരണാധികാരി ആയതുകൊണ്ട് എനിക്കെതിരെ ആളുകൾ പറയുന്ന സംസാരം എന്റെ അരികിൽ താങ്കൾ വന്ന് പറഞ്ഞ് എന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവരെ ശിക്ഷിക്കാനാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്, ഇൻസറിഫ് റഹിമഖല്ലാ, എന്റെ മുന്നിൽ നിന്ന് താങ്കൾ തിരിഞ്ഞുപോവുക, ഞാൻ ഒരിക്കലും നിങ്ങളുടെ വാക്കുകൾ കേട്ട് ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കോപിക്കുന്ന വ്യക്തിയല്ല എന്ന് ഉമർ ബിനു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, കോപത്തെ അടച്ചു വെക്കുക, കോപത്തെ പിടിച്ചു നിർത്തുക. കോപം വരുന്നതനുസരിച്ച് നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ കോപം വരുന്നതനുസരിച്ച് അത് എന്താണോ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുക, അതൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉചിതമായ കാര്യമല്ല. നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ധാരാളം ഉദാഹരണങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഔൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ചരിത്രം ഇമാം ദഹബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സീറിൽ ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, കഅനബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഇബ്നു ഔൻ റഹിമഹുല്ലയെ സംബന്ധിച്ചിടത്തോളം വകാന ലാ യഗളബ്, അദ്ദേഹം കോപിക്കാറില്ലായിരുന്നു. ഫൈദാ അഗളബഹു റജുലുൻ, അദ്ദേഹത്തോടെങ്ങാനും ആരെങ്കിലും കോപിച്ചാൽ, ഖാല, അദ്ദേഹം പറയും, ബാറകല്ലാഹു ഫീക്, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. എത്ര നല്ല സ്വഭാവം, എത്ര നല്ല സ്വഭാവം! അവരുടെ പിൻഗാമികൾ എന്ന് പറയുന്ന നാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഈ സ്വഭാവങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്ദുല്ലാഹു ബിൻ ഔനിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന് ഒരു ഒട്ടകമുണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒട്ടകം, അദ്ദേഹത്തിന്റെ യുദ്ധങ്ങളിലും അദ്ദേഹം ഹജ്ജിന് പോകുമ്പോഴൊക്കെ ആ ഒട്ടകത്തിന്റെ മുകളിൽ യാത്ര ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. വളരെയധികം അദ്ദേഹം ആ ഒട്ടകത്തെ ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന അടിമയോട് അദ്ദേഹം പറഞ്ഞു, ഈ ഒട്ടകത്തിന്റെ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കണം. ഈ അടിമ ആ ഒട്ടകത്തിന്റെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒട്ടകത്തിന്റെ അനുസരണയില്ല എന്ന് കരുതിക്കൊണ്ട് ഒട്ടകത്തിന്റെ മുഖത്തേക്കൊന്നടിച്ചു. മഹാനായ അബ്ദുല്ലാഹു ബിൻ ഔൻ റഹിമഹുല്ലാ ഈ ഒട്ടകത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നതറിയുന്ന അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പറഞ്ഞു, ഈ ഒരു കാര്യത്തിന് ഇബ്നു ഔൻ ഒരിക്കലും ക്ഷമിക്കാൻ സാധ്യതയില്ല, ആ മിണ്ടാപ്രാണിയോട് ദ്രോഹം ചെയ്തിരിക്കുന്ന ഈ അടിമയുടെ വിഷയത്തിൽ കഠിനമായ നിലപാട് തന്നെ അബ്ദുല്ലാഹു ബിൻ ഔൻ റഹിമഹുല്ലാ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അബ്ദുല്ലാഹു ബിൻ ഔൻ റഹിമഹുല്ലാ പുറത്തേക്ക് വന്നപ്പോൾ കാണുന്നത് ഒട്ടകത്തിന്റെ മുഖത്ത് അടയാളമാണ്, ഒട്ടകത്തിന്റെ പ്രയാസമുണ്ടായതാണ്. അബ്ദുല്ലാഹു ബിൻ ഔൻ റഹിമഹുല്ലാ കണ്ടയുടൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് അഫലാ ഗൈറൽ വജ്ഹ്, തന്റെ അടിമയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മുഖത്തല്ലാതെ വേറെ എവിടെയെങ്കിലും നീ അടിച്ചിരുന്നെങ്കിൽ ബാറകല്ലാഹു ഫീക് ഉഖ്റുജ് അന്നി ഇഷ്ഹദു അന്നഹു ഹുർറ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ എന്നിൽ നിന്ന് പോവുക, താങ്കൾ ഇനി മുതൽ എന്റെ അരികിൽ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, അള്ളാഹു നിങ്ങളിൽ ബറക്കത്ത് ചെയ്യട്ടെ, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് സ്വതന്ത്രനായി വിട്ടേക്കുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു ഔൻ റഹിമഹുല്ല പറഞ്ഞു. ഇവരാണ് സഹോദരങ്ങളുടെ നമ്മുടെ മുൻഗാമികൾ, അവരുടെ മാതൃകയാണ് നാം പിൻപറ്റാൻ വേണ്ടി തയ്യാറാവേണ്ടത്. ഏത് കോപത്തിന്റെ സാഹചര്യങ്ങൾ വന്നാലും അവർ ക്ഷമിക്കാൻ തയ്യാറായി. അതുപോലെ തന്നെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം ഭരണാധികാരിയായിരിക്കുന്ന ദിവസങ്ങളിൽ ഒരു ദിവസം മസ്ജിദിലേക്ക് പ്രവേശിച്ചു. രാത്രിയിൽ അദ്ദേഹം മസ്ജിദിലേക്ക് പ്രവേശിച്ചു. അവിടെ ഒരു വ്യക്തി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാലുകൊണ്ട് ആ ഉറങ്ങുന്ന വ്യക്തിയുടെ ഉറക്കി നെട്ടി. നെട്ടിയ ഉടൻ ആ വ്യക്തി അദ്ദേഹത്തോട് പറഞ്ഞു, അമജ്നൂനുൻ അന്ത്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന അന്ന് ലോകം ഭരിച്ചിരുന്ന രാജാവിനോട്, രാജാവിനെ നോക്കിക്കൊണ്ട് പറയുന്നു, നിനക്ക് ഭ്രാന്താണോ, നീ ഭ്രാന്തനാണോ? ആ ഉറങ്ങുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല പറഞ്ഞു, അല്ല, എനിക്ക് ഭ്രാന്തല്ല, ഞാൻ ഭ്രാന്തനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മടങ്ങി. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പറാവുകാർ, അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി, അവർ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി ഓങ്ങിയപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹത്തെ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനു കോപിക്കണം, ഞാൻ മസ്ജിദിലേക്ക് കയറി ചെന്നു, എന്റെ കാല് തട്ടി ഒരു വ്യക്തിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്താണോ? ഞാൻ ഭ്രാന്തല്ല എന്ന് മറുപടിയും പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്തിനു കോപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിച്ചു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല. ഇമാം ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ തബഖാത്തുൽ കുബ്രയിൽ ഈ ഒരു സംഭവം ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദുനിയവിയായ വിഷയങ്ങൾക്ക് കോപിക്കുന്ന ഒരു സ്വഭാവം നാം നിർത്തിവെക്കുക. ദുനിയവിയായ വിഷയങ്ങൾക്ക് യാതൊരു കാരണവശാലും നമ്മൾ കോപിക്കാൻ പാടില്ല. അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും, അവരൊരിക്കലും ഭൗതികമായ കാര്യങ്ങൾക്ക് കോപിക്കാറില്ലായിരുന്നു. എന്നാൽ റബ്ബുൽ ഇസ്സത്തുമായി ബന്ധപ്പെട്ട വിഷയം, ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയം അവർ കഠിനമായി കോപിക്കുകയും ചെയ്യാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മൻ തഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിനഫ്സിഹി ഫീ ഷൈഇൻ ഖത്തു, പ്രവാചകൻ അവിടുത്തെ ജീവിതത്തിൽ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു തവണ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിക്കാറില്ല. ഹത്താ തുൻതഹക ഹുറുമാത്തുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്കിയ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുമ്പോൾ, അല്ലാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കുമ്പോൾ, യന്തഖിമു ലില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിക്കാറുണ്ട് എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കോപിക്കാൻ പാടില്ല. ഭൗതികമായ കാര്യങ്ങളിൽ കോപിക്കുന്നത് നമ്മൾ നിർത്തുക. ഉഖ്റവിയായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കോപിക്കുക, അള്ളാഹുവിന് വേണ്ടി കോപിക്കുക, റസൂലിന് വേണ്ടി നമ്മൾ കോപിക്കുക, പ്രവാചകനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നമ്മൾ കോപിക്കണം, നമ്മുടെ ആണത്വം, നമ്മുടെ പൗരുഷം അവിടെ നമ്മൾ കാണിക്കണം. അതല്ലാതെ നമ്മെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ നമ്മൾ പ്രതികരിക്കും, അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത വിളിച്ചാൽ നമ്മൾ മിണ്ടാതിരിക്കും, പറയുന്നവർ പറയട്ടെ എന്നല്ല, നമ്മെ ചീത്ത വിളിച്ചാൽ കഴിവിന്റെ പരമാവധി സബ്ർ ചെയ്യാൻ, ക്ഷമ കൈക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മെ കുറ്റം പറഞ്ഞാൽ അവിടെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കേണ്ടതുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ദീനിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അവിടെ ശക്തമായി മറുപടി പറയാനും നാം തയ്യാറാകണം. അതാണ് മഹാന്മാരായ അമ്പിയാക്കളുടെ മാതൃക. അവരുടെ ചരിത്രം അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ദഅവത്തുമായി ഫിറഔനിന്റെ അരികിൽ പോയപ്പോൾ ഫിറഔൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അം അന ഖൈറും മിൻ ഹാദല്ലദീ ഹുവ മഹീൻ വലാ യകാദു യുബീൻ, ഈ വൃത്തികെട്ട സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്ത ഇവനാണോ നബി എന്ന് പറഞ്ഞുകൊണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആക്ഷേപിച്ചുകൊണ്ട് ഫറോവ ചക്രവർത്തി പറഞ്ഞപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നും മിണ്ടിയിട്ടില്ല. കാരണം അവിടെ കുറ്റം പറഞ്ഞത് മൂസയെയാണ്. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമുദായത്തിൽ നിന്ന് കുറച്ചു ദിവസത്തേക്ക് മാറി നിന്ന് തിരിച്ച് തന്റെ സമുദായത്തിലേക്ക് വന്നപ്പോൾ അവിടെ അവർ വിഗ്രഹാരാധന തുടങ്ങുന്നു എന്ന സൂചന ലഭിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അഅ്റാഫിൽ പറയുന്നു, ولما رجع موسى الى قومه غضبان اسفا قال بئس ما خلفتموني من بعدي اعجلتم امر ربكم. موسى نبي عليه الصلاه والسلام عند സമുദായം വിഗ്രഹാരാധനയിലേക്ക് പോകുന്നു എന്നൊരു സൂചന മൂസ നബിക്ക് ലഭിച്ചപ്പോൾ അദ്ദേഹം അവിടെ കോപിച്ചു. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ولما رجع موسى الى قومه غضبان اسفا, موسى نبي عليه الصلاه والسلام അവിടെ കോപിക്കുകയും കോപിച്ചുകൊണ്ട് തിരിച്ചു വരികയും ചെയ്തു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അല്ലാഹു പറയുന്നു, വയസ്നഉൽ ഫുൽക് വകുല്ലമ മറ അലൈഹി മലഉം മിൻ ഖൗമിഹി സഖറു മിൻ നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മരുഭൂമിയിൽ വെച്ച് കപ്പൽ ഉണ്ടാക്കുമ്പോൾ പല ആളുകളും വന്നുകൊണ്ട് മൂസ നൂഹ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിഹസിച്ചു, നീയല്ലേ നബിയാണെന്ന് പറഞ്ഞു നടന്നത്, എന്നിട്ട് എന്താ ഇപ്പോൾ കപ്പൽ ഉണ്ടാക്കുന്നത്? അതുപോലെ തന്നെ ചില ആളുകൾ പറഞ്ഞു, മരുഭൂമിയിലാണോ നൂഹ നീ കപ്പലോടുന്നത്? നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ല. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല നൂഹ നബിയോട് പറഞ്ഞു, ഇനി ആരും വിശ്വസിക്കാനില്ല, നിന്റെ സമുദായത്തിൽ ഇതുവരെ വിശ്വസിച്ച ആളുകൾ മാത്രമേ ഇനി നിലകൊള്ളുകയുള്ളൂ, അതല്ലാതെ ഇനി ആരും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന് വേണ്ടി കോപിച്ചുകൊണ്ട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബി ഇന്നി മഗ്ലൂബുൻ ഫൻതസിർ. അല്ലാഹുവേ, എന്നെ ഈ സമുദായം പലതും പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുത്തുകയാണ്, നിന്റെ ദീനിനെതിരെ ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നീ സഹായിക്കണം. റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ, ഒരു കാഫിറിനെ പോലും അല്ലാഹുവേ ഭൂമുഖത്തിന് ബാക്കി വെച്ചേക്കരുത് എന്ന് മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന് വേണ്ടി നമ്മൾ കോപിക്കുക, അവന്റെ ദീനിന് വേണ്ടി നമ്മൾ കോപിക്കുക, ഭൗതികമായ വിഷയങ്ങളിലല്ല നമ്മൾ കോപിക്കേണ്ടതെന്ന കാര്യം നാം മനസ്സിലാക്കുക. അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മുടെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതുപോലെ, അവിടുത്തെ ജീവിതത്തിൽ ഒരാളെ പോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചിട്ടില്ല, അല്ലാഹുവിന് വേണ്ടിയല്ലാതെ ഒരാളോട് പോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോപിച്ചിട്ടില്ല. അവിടുന്ന് മക്ക ജീവിതത്തിൽ ദഅവത്ത് ആരംഭിച്ചു, ജനങ്ങൾക്ക് അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് പറഞ്ഞു കൊടുത്തു. പല ആളുകളും പ്രവാചകനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളനാണെന്ന് പറഞ്ഞു, പ്രവാചകൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ തനിക്ക് താങ്ങും തണലുമായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി, അബൂ ത്വാലിബ് വഫാത്തായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. പ്രവാചകത്വം ലഭിച്ച് 9 വർഷത്തോളം കഴിഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കഠിനമായ ദിവസങ്ങൾ നിങ്ങൾ അനുഭവിച്ചത് എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ലഖീതു മിൻ ഖൗമികി മാ ലഖീത്. ആയിഷ, നിന്റെ സമുദായത്തിൽ നിന്ന്, മക്കയിലെ ജനങ്ങളിൽ നിന്ന് കഠിനമായ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. വകാന അശദ്ദ മാ ലഖീതു മിൻഹും യൗമൽ അഖബ, ഏറ്റവും കഠിനമായ പരീക്ഷണം അവരിൽ നിന്ന് ഞാൻ ഏറ്റുവാങ്ങിയത് യൗമുൽ അഖബ ദിവസത്തിലാണ്, യൗമുൽ അഖബയിലാണ്. എന്താണ് യൗമുൽ അഖബ? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ത്വായിഫിലേക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയാണ്. സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കയിൽ നിന്ന് പ്രയാസമുണ്ടായപ്പോൾ ത്വായിഫിലേക്ക് പോകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു. ഹിജ്റ 10-ാം വർഷം ഒരു ശവ്വാൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോയി. പ്രവാചകൻ പോകുമ്പോൾ പ്രവാചകന്റെ മനസ്സിലുള്ള പ്രതീക്ഷ എന്താണ്? ത്വായിഫിൽ താമസിക്കുന്ന പ്രമാണികളായ അവിടെയുള്ള പ്രധാനപ്പെട്ട ജനങ്ങൾ എന്റെ ദഅവത്ത് സ്വീകരിക്കും, അവരെനിക്ക് സംരക്ഷണം നൽകും, അബൂ ത്വാലിബിന്റെ വിയോഗത്തിന് ശേഷം തനിക്ക് താങ്ങും തണലും നൽകാൻ ഒരാളും ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ ത്വായിഫിലെ ജനങ്ങൾ തനിക്ക് എല്ലാവിധ സംരക്ഷണവും നൽകുമെന്ന വിശ്വാസത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോയി. പ്രവാചകൻ പറയുകയാണ്, കിനാന ഇബ്നു അബ്ദ് യാലീൽ എന്ന് പറയുന്ന വ്യക്തിയുടെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അദ്ദേഹത്തിന്റെ അരികിൽ പോവുകയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഇസ്ലാം സ്വീകരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നിരിക്കുന്ന ദീൻ മുറുകെ പിടിക്കാനും പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു. അവരത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കള്ളനാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചു. കേവലം വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ചെറിയ കുട്ടികളോട് കല്ലുകൾ എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ എറിയാൻ, അവിടുത്തെ ശരീരത്തിന് വേദനിപ്പിക്കാൻ, അവിടുത്തെ ശരീരത്തിന് മുറിവുണ്ടാക്കാൻ അവിടെ ഉണ്ടായിരുന്ന കുഫ്ഫാറുകളുടെ നേതാക്കൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു കളിപ്പാവ് പോലെ അവർ എറിഞ്ഞുകൊണ്ട് അവിടെയുള്ള കുട്ടികൾ ആസ്വദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽപാദങ്ങൾ മുറിഞ്ഞുകൊണ്ട് അവിടുത്തെ കാലുകളിൽ നിന്ന് രക്തങ്ങൾ വരാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നല്ല രൂപത്തിൽ നടക്കാൻ സാധിക്കുന്നില്ല, അവിടുന്ന് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രയാസമുണ്ടായി. പ്രവാചകൻ തന്നെ പറയുന്നു, ഫൻതലഖ്തു വാന മഹ്മൂമുൻ അലാ വജ്ഹി, എനിക്ക് ബാധിച്ചിരിക്കുന്ന ഈ പ്രയാസം കാരണത്താൽ എന്റെ കാലിന് ഏറ്റിരിക്കുന്ന മുറിവ്, ഈ ജനങ്ങൾ എന്നെ കുറിച്ച് പറയുന്ന മോശപ്പെട്ട വർത്തമാനങ്ങൾ, ഇതൊക്കെ കേട്ട് എനിക്ക് മനസ്സിന് പ്രയാസമുണ്ടായി. ഫലം അസ്തഫിഖ് എന്ന പേരിൽ ഇന്ന് ഖർണുൽ മനാസിൽ എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്തെത്തിയപ്പോഴേക്കാണ് എനിക്കൊന്ന് ബോധം വന്നത്. എന്നെ ഈ ജനങ്ങൾ പ്രയാസപ്പെടുത്തി, എന്റെ കാലിന് മുറിവുണ്ടായി, എനിക്ക് ശരീരത്തിൽ പലതരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കഠിനമായി ദ്രോഹിച്ച ഈ ജനങ്ങൾ അവരിൽ നിന്ന് പിരിഞ്ഞു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫറഫഅതു റാസി, ഞാൻ എന്റെ തല ഉയർത്തി ആകാശത്തേക്ക് നോക്കി, ഫൈദാ അന ബിസ്സഹാബത്തിൻ ഖദ് അളല്ലത്നി, വലിയൊരു മേഘം എനിക്ക് മുകളിൽ തണൽ വിരിച്ചിരിക്കുകയാണ്, ഫനദർതു ഫൈദാ ഫീഹാ ജിബ്രീൽ, ഞാൻ ആ മേഘത്തേക്ക് നോക്കിയപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വന്നിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖിന് ബാധിച്ചിരിക്കുന്ന വേദന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനേറ്റിരിക്കുന്ന മുറിവ്, ഇത് കണ്ട അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ പോയിരിക്കുന്നത് ദീനി ദഅവത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാഹുവിനെ കുറിച്ച് പറയാനാണ്. ഈ ജനങ്ങൾ അതികഠിനമായി താങ്കളെ ദ്രോഹിച്ചു, താങ്കളെ പ്രയാസപ്പെടുത്തി. പ്രവാചകരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നല്ലാഹ ഖദ് ബഅസ ഇലൈക മലക്കൽ ജിബാലി ലിതഅമുറ ബിമാ ശിഇത ഫീഹിം, എന്റെ കൂടെ അല്ലാഹു അയച്ചിരിക്കുന്നത് പർവ്വതങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിർത്താൻ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന മലക്കാണ്. അതുകൊണ്ട് ആ മലക്കിനോട് താങ്കൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. പർവ്വതങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക യാ മുഹമ്മദ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് സലാം മടക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പർവ്വതങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്ന മലക്ക് പറഞ്ഞു, ഇൻ ശിഇത അത്ബഖ്തു അലൈക്കുമുൽ അക്ഷബൈൻ, പ്രവാചകരെ, താങ്കളെങ്ങാനും ഒരു അനുമതി നൽകിയാൽ ദീനി ദഅവത്തിന് വേണ്ടി ത്വായിഫിലേക്ക് പോയ താങ്കളുടെ ശരീരം മുറിച്ച, താങ്കളെ പ്രയാസപ്പെടുത്തിയ, താങ്കളെ കല്ലെറിഞ്ഞ ഈ വിഭാഗത്തെ മക്കയുടെയും ത്വായിഫിന്റെയും ഇടയിലുള്ള മലകൾ വെച്ചുകൊണ്ട് അവരെ മൊത്തത്തിൽ നശിപ്പിച്ചേക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ, തനിക്ക് ബാധിച്ചിരിക്കുന്ന മുറിവിന് വേണ്ടി ഒരു കാരണവശാലും പ്രതികാരം ചോദിക്കാത്ത നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒന്ന് പറഞ്ഞു, ബൽ അർജുല്ലാഹ അൻ യുഖ്രിജ മിൻ അസ്ലാബിഹിം മൻ യഅബ്ദുല്ലാഹ വലാ യുശ്രിക ബിഹി ഷൈആ, ഒരിക്കലും അവരെ ആരെയും ദ്രോഹിക്കാൻ അല്ലെങ്കിൽ അവരുടെ ജീവൻ എടുക്കാൻ അവരെ നശിപ്പിക്കാൻ മലക്കുൽ ജിബാലാവട്ടെ ജിബ്രീലാവട്ടെ ആരോടും ഞാൻ ആവശ്യപ്പെടുന്നില്ല, അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ വരുന്ന പരമ്പരയിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതിനാണ് എന്റെ പ്രാർത്ഥന. എന്റെ ശരീരത്തിന് ബാധിച്ചിരിക്കുന്ന മുറിവുകൾ, എന്റെ മനസ്സിന് ബാധിച്ചിരിക്കുന്ന മുറിവുകൾ, അതിനു വേണ്ടി കോപിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മലക്കിൽ ജിബാലിനോട് മറുപടി പറഞ്ഞു. സഹോദരങ്ങളെ, ഇതിലൊക്കെ നമുക്ക് പാഠമുണ്ട്. നമ്മുടെ നേതാവായ പ്രവാചകൻ അവിടുന്ന് സഹിച്ചിരിക്കുന്ന ത്യാഗങ്ങൾ, അവിടുന്ന് സഹിച്ചിരിക്കുന്ന പ്രയാസം, ഇത്ര കഠിനമായ പ്രയാസം സഹിച്ചിട്ടും ഒരു തവണ പോലും തനിക്ക് വേണ്ടി പ്രവാചകന് പ്രതികാരം ചെയ്തില്ല. ആയിഷ പറയുന്നത് പോലെ, ഒരു കാര്യത്തിന് വേണ്ടി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരം ചെയ്തിട്ടില്ല. അതുകൊണ്ട് കോപം അടക്കി പിടിക്കാൻ നാം തയ്യാറാവുക. കോപം വരുന്ന സാഹചര്യത്തിൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ വജിഹിന് വേണ്ടി ക്ഷമ കൈക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുക. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രം നമ്മൾ വായിക്കുക. മഹാനായ ഇമാം ഇബ്നു ഖുതൈബത്ത് ദീനവരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ, അദ്ദേഹത്തിന്റെ ഉയൂനുൽ അഖ്ബാർ എന്ന ഗ്രന്ഥത്തിലൊക്കെ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ പല ചരിത്രങ്ങളും കൊണ്ടുവരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ക്ഷമ കൈക്കൊള്ളാൻ നമ്മൾ പഠിക്കുക. നമ്മുടെ ജീവിതത്തിൽ ക്ഷമയുള്ളവരായി നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല രൂപത്തിൽ ക്ഷമ കൈക്കൊള്ളാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله على إحسانه والشكر له على توفيقه وامتنانه وأشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه وصلى الله وسلم وبارك عليه وعلى آله وأصحابه وإخوانه وخلانه ومن سار على نهجه واستنى بسنته إلى يوم الدين بهمان من الله سهودرين عليه. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ കാര്യങ്ങളിൽ കോപിക്കുക എന്നുള്ളത് ഇസ്ലാം തികച്ചും നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി കോപിക്കുക, അവന്റെ ദീനിന് വേണ്ടി കോപിക്കുക എന്നല്ലാതെ ഒരു വ്യക്തി തന്റെ ജീവിതത്തിന് വേണ്ടി കോപിക്കുക അല്ലെങ്കിൽ തനിക്ക് ബാധിച്ചിരിക്കുന്ന എന്തെങ്കിലും പ്രയാസങ്ങളിൽ കോപിക്കുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന കാര്യമല്ല. ഇനി നമ്മുടെ ജീവിതത്തിൽ അഥവാ കോപം വരുന്നൊരു സാഹചര്യമുണ്ടായാൽ എങ്ങനെയാണ് അതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടത്? നമ്മുടെ കോപത്തെ ഒഴിവാക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്താണ്? കോപം എന്നുള്ളത് ഒരു രോഗമാണ്, പിശാചിൽ നിന്ന് നമുക്കുണ്ടാവുന്ന ഒരു രോഗമാണ് കോപം എന്നുള്ളത്, അതിനുള്ള ചില ഔഷധങ്ങൾ, അതിനുള്ള മരുന്നുകളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ പ്രധാനമായും നാല് മാർഗങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് കോപം വരുമ്പോൾ അതിനെ മാറ്റി നിർത്താൻ നാം സ്വീകരിക്കേണ്ട നാല് കാര്യങ്ങൾ എല്ലാ സഹോദരങ്ങളും ഇത് ജീവിതത്തിൽ പാലിക്കണം. നമുക്ക് കോപം വരുമ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. അതിലൊന്നാമത്തെ കാര്യം, നമുക്ക് കോപം വരുമ്പോൾ ഇസ്തിആദ പറയുക, അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് പറയുക. أعوذ بالله من الشيطان الرجيم എന്ന് പറയുക. സുലൈമാൻ ഇബ്നു സുറദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്ത ജാലിസൻ മഅ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. വറജുലാനി യസ്തബ്ബാൻ, അവിടെ രണ്ടാളുകൾ പരസ്പരം ഇരുന്നു കൊണ്ട് ചീത്ത വിളിക്കുകയാണ്, അവർക്കിടയിൽ സംസാരം നടന്നു, അവർക്കിടയിൽ വഴക്ക് നടക്കുകയാണ്. فاحدهم احمر وجهه, അതിലൊരു വ്യക്തിയുടെ മുഖമൊക്കെ ചുവന്നു. وانتفخت اوداجه, ആ വ്യക്തിയുടെ നരവുകളൊക്കെ കാണാൻ വേണ്ടി തുടങ്ങി. فقال النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹജരത്തിൽ പറഞ്ഞു, ഇന്നി ലഅഅലമു കലിമത്തൻ ലൗ ഖാലഹ ലദഹബ അൻഹു മാ യജിദ്, എനിക്കൊരു വാക്കറിയാം, അത് ആ വ്യക്തി പറയാൻ തയ്യാറാവുകയാണെങ്കിൽ ആ വ്യക്തിയുടെ കോപം കെട്ടടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ലൗ ഖാല അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം ലദഹബ അൻഹു. ആ വ്യക്തി അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കോപം അടങ്ങുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. അപ്പോൾ കോപം വരുമ്പോൾ ഒന്നാമത്തെ മാർഗം നാം സ്വീകരിക്കേണ്ടത് എന്താണ്? അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് പറയുക. വീട്ടിൽ ഭാര്യയുമായി സംസാരിക്കുമ്പോൾ നമുക്ക് കോപം വന്നു, അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് പറയുക. അതുപോലെ തന്നെ ആരോടാണെങ്കിലും, നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോട് ദേഷ്യം വന്നു, പെട്ടെന്ന് ആ കോപത്തിനനുസരിച്ച് സംസാരിക്കാതെ അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നാം പ്രവർത്തിക്കുക, അതാണ് ഒന്നാമത്തെ സുന്നത്ത് എന്നുള്ളത്, അല്ലെങ്കിൽ അതാണ് ഒന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന മാർഗം. രണ്ടാമത്തേത്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഗളിബ അഹദുക്കും ഫല്യസ്കുത്, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും കോപം വരികയാണെങ്കിൽ അവൻ മൗനം പാലിച്ചുകൊള്ളുക. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കോപം വന്നാൽ അവൻ മൗനം പാലിച്ചുകൊള്ളുക. ഇമാം ഇബ്നു റജബിൻ അൽഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂമി والحكم എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഹാദ ദവാഉൻ അളീമുൻ ലിൽ ഗളബ്, കോപത്തെ അടുക്കുന്ന ഏറ്റവും നല്ല ഉപകാരപ്രദമായ മരുന്ന് എന്നുള്ളത് മൗനം പാലിക്കുക എന്നുള്ളതാണ്. നമുക്കൊരാളോട് ദേഷ്യം വന്നാൽ ആ ദേഷ്യത്തിനനുസരിച്ച് സംസാരിച്ച് പിന്നീട് ഖേദിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്കൊരാളോട് ദേഷ്യം വന്നാൽ അവിടെ നാം സംസാരം നിർത്തുക. ശരീഅത്തിന്റെ വിധിവിലക്കുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും, ഒരു ഇസ്ലാമിക ഭരണകൂടത്തിലെ ഖാളിയെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിന്റെ മഹാക്കിമുകളിൽ, ഇസ്ലാമിന്റെ കോടതികളിൽ ഖാളിയെ സംബന്ധിച്ചിടത്തോളം കോപിച്ചുകൊണ്ട് ആ ഖാളി വിധിച്ചിരിക്കുന്ന വിധി ശരീഅത്ത് പ്രാബല്യത്തിൽ എടുക്കുകയില്ല, അതൊരിക്കലും ഇസ്ലാം സ്വീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ വിധി കൊടുക്കുക എന്നുള്ളത് വിലക്കിയതാണ്. അതുകൊണ്ട് നമുക്ക് കോപം വന്നാൽ നാം ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ്? അവിടെ ആ കോപത്തിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക, കോപത്തിനനുസരിച്ച് സംസാരിക്കാതിരിക്കുക, മറിച്ച് അവിടെ മൗനം പാലിക്കാൻ നാം തയ്യാറാവുക. കാരണം കോപിക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ആ വ്യക്തിക്ക് പോലും ബോധമുണ്ടാവുകയില്ല. ചില സഹോദരങ്ങൾ ഉറങ്ങുന്നുണ്ട്, ഖുതുബയുടെ സാഹചര്യത്തിൽ ഉറങ്ങിയാൽ അത് ഖുതുബയുടെ സിഹത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും. മൂന്നാമത്തേത്, കോപം അടുക്കാനുള്ള മൂന്നാമത്തെ കാര്യം, അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഗളിബ അഹദുക്കും വഹുവ ഖായിമുൻ ഫല്യജ്ലിസ്, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവന് കോപം വന്നതെങ്കിൽ അവൻ ഇരിക്കുക. ഫൈൻ ദഹബ അൻഹു അൽ ഗളബ് വഇല്ല ഫല്യൽതജ, അവന്റെ കോപം പോയാൽ അൽഹംദുലില്ലാ, കോപം പോയിട്ടില്ല എങ്കിൽ അവൻ കിടക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇമാം ഇബ്നു മുഫ്ലിഹ് അൽഹംബലി റഹിമഹുല്ലാ പറഞ്ഞു, يستحب لمن غضب ان يغير حاله, ഒരു വ്യക്തിക്ക് കോപം വന്നാൽ ആ വ്യക്തി ഏത് അവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥ മാറ്റുക. നമ്മൾ നിന്നിട്ടാണെങ്കിൽ ഇരിക്കുക, ഇരുന്നിട്ടാണെങ്കിൽ കിടക്കുക. ഇമാം ഇബ്നു മുസ്ലിഹ് റഹിമഹുല്ലാ പറയുന്നത് കാണാം, ഇനി ഇതിനെ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ നടക്കുക. നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണോ ഉള്ളത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നാലാമത്തെ കാര്യം, മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തേത് അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം, രണ്ടാമത്തേത് നമ്മുടെ അവസ്ഥ മാറ്റുക, മൂന്നാമത്തേത് മൗനം പാലിക്കുക, നാലാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്തുകൾ നമ്മൾ ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന വസിയ്യത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സഹാബി വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ലാ തഗളബ് വലകൽ ജന്ന, നീ കോപിക്കരുത്, അതിന് പകരമായിട്ട് നിനക്ക് അല്ലാഹു സ്വർഗം നൽകുന്നതാണ്. ആ ഒരു വസിയത്ത് നമ്മൾ ഓർക്കുക. ഈ ദുനിയാവിൽ ഒരു മിനിറ്റ് നമ്മുടെ ലാഭത്തിന് വേണ്ടി നാം കോപിക്കുക, അല്ലെങ്കിൽ ഒരു മിനിറ്റ് ലാഭത്തിന് വേണ്ടി മോശമായ വാക്കുകളൊക്കെ കോപം കാരണത്താൽ പറഞ്ഞാൽ, അത് കാരണം നാം നഷ്ടപ്പെടുത്തുന്നത് സ്വർഗമാണ്, സ്വർഗത്തിലെ ഇത്ര വലിയ അനുഗ്രഹങ്ങളാണെന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാക്കി എടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്നു, ലൈസ ശദീദു ബിസ്സുറഅ, ഒരു മല്ലയുദ്ധത്തിൽ തന്റെ എതിരാളിയെ അടിച്ചമർത്തുന്നവനല്ല യഥാർത്ഥത്തിൽ ശക്തൻ, ബലി ശദീദു അല്ലദി യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബ്, കോപം വരുമ്പോൾ തന്റെ ശരീരത്തെ പിടിച്ചു നിർത്തുന്നവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് കോപം ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുക, കോപം എന്നുള്ളത് പിശാചിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയത്ത് നൽകുന്നു, കോപിക്കാൻ പാടില്ല. ആര് വേണം? പിശാചിന്റെ വസിയത്താണോ നമ്മൾ കേൾക്കേണ്ടത്? അതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താണോ നാം എടുക്കേണ്ടത് എന്നൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ നാം തയ്യാറാവുക. ഈ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ദുനിയാവിന്റെ വിഷയങ്ങൾക്ക് കോപിക്കുന്നത് സഹോദരങ്ങളെ നാം നിർത്തുക. അള്ളാഹുവിന് വേണ്ടി കോപിക്കുക, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി കോപിക്കുക, ദീനീ ആവശ്യങ്ങൾക്ക് വേണ്ടി കോപിക്കുക. ഭൗതികമായി നമുക്ക് ചില നഷ്ടങ്ങൾ വന്നാലും അവിടെ കോപത്തെ പിടിച്ചുവെക്കാൻ നമുക്ക് സാധിച്ചാൽ ഉഹ്റവിയ ലോകത്ത് അള്ളാഹു നമുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ മഹത്വമായ പ്രതിഫലങ്ങളാണ് എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നാം തയ്യാറാവുക. അവസാനം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണാറുണ്ട്, ഒരു വ്യക്തിക്ക് കോപം വരികയാണെങ്കിൽ ആ വ്യക്തി വുളോ ചെയ്തു കൊള്ളട്ടെ. അതിന് പറയാനുള്ളത് അതിയ ഇബ്നു ഉർവത സഅദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയപ്പെടുന്നു, ഇന്നൽ ഗളബ മിനശ്ശൈത്താൻ, തീർച്ചയായും കോപം എന്നുള്ളത് പിശാചിൽ നിന്നുള്ളതാണ്. വഇന്ന ശൈത്താന ഖുലിഖ മിനന്നാർ, അല്ലാഹു സുബ്ഹാനഹു വതആല പിശാചിനെ പടച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ്. വഇന്നമ തുത്ഫഉ നാറു ബിൽമാ, തീയെ അണക്കാൻ സാധിക്കുക വെള്ളം കൊണ്ടാണ്. ഫൈദാ ഗളിബ ഫല്യതവള്ള, ആർക്കെങ്കിലും കോപം വന്നാൽ അവൻ വുളൂ ചെയ്തു കൊള്ളട്ടെ എന്നൊരു ഹദീസ് പൊതുവെ ഉദ്ധരിക്കപ്പെടാറുണ്ട്. ആധുനിക ശാസ്ത്രം അനുസരിച്ച്, മെഡിക്കൽ സയൻസ് അനുസരിച്ച് ഈ ഒരു ആശയത്തെ, ഒരു വ്യക്തിക്ക് ശരീരം ചൂടാവുകയാണെങ്കിൽ വെള്ളം ഉപയോഗിച്ചാൽ അതിനെ തണുപ്പിക്കുമെന്ന് പറയുന്നത് അംഗീകരിക്കുന്നുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അത് ളൈഫായ ഹദീസാണ്. ഇമാം നവവി റഹിമഹുള്ളയൊക്കെ ആ ഹദീസ് ദുർബലമാണെന്ന് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് കോപമുള്ള വ്യക്തി വുളൂ ചെയ്യുക, ചില ആളുകൾ പറയുന്നത് പോലെ നിസ്കരിക്കുക, അങ്ങനെയുള്ള ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. സ്ഥിരപ്പെട്ട മാർഗങ്ങൾ അൽഹംദുലില്ല നാം പറഞ്ഞു. ഈ കേട്ടിരിക്കുന്ന മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. ഏറ്റവും നല്ല സ്വഭാവത്തിനുടമകളാകാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല സൽ സ്വഭാവം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, ഖദ് അഫ്ലഹ മൻ ഉസിമ മിനൽ ഗളബ്, കോപം ഒഴിവാക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അയാൾ വിജയിതനാണ്, അയാൾ വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, കോപം ജീവിതത്തിൽ മാറ്റി ഏറ്റവും നല്ല സ്വഭാവത്തിനുടമകളാകാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല സൽ സ്വഭാവത്തിനുടമകളായി നാം ഓരോരുത്തരെയും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ, അല്ലാഹുമ്മ ദമ്മിർ അഅദാഅ ദീൻ, അല്ലാഹുമ്മ അലൈക ബിഅഅദാഇൽ ഇസ്ലാം, അല്ലാഹുമ്മ അലൈക ബിഅഅദാഇൽ ഇസ്ലാം, അല്ലാഹുമ്മ അലൈക ബിൽ യഹൂദിൽ ഗാസിബീൻ, അല്ലാഹുമ്മ അലൈക ബിൽ യഹൂദിൽ ഗാസിബീൻ, അല്ലാഹുമ്മ ഇഷ്ഫി മർദാനാ വമർദാൽ മുസ്ലിമീൻ, اللهم اشف مرضانا ومرضى المسلمين، اللهم إنا عبد من عبادك قد اجتمعنا في بيت من بيوتك نرجو رحمتك ونخشى عذابك، اللهم اجعلنا من عبادك المتقين، اللهم اجعلنا من عبادك الفائزين، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، صلى الله على محمد وعلى آله وصحبه وسلم.